Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ചതുർത്ഥമിതിഹാസപുരാണം പഞ്ചമം വേദാനാം വേദം പിതൃം രാശിം ദൈവം നിധിം വാഗോവാക്യമേകായനം ദേവവിദ്യാം ബ്രഹ്മവിദ്യാം ഭൂതവിദ്യാം ക്ഷത്രവിദ്യാം നക്ഷത്രവിദ്യാം സർപ്പദേവജനവിദ്യാം ദിവം ച പൃഥ്വീം ച വായും ച ആകാശം ച ആപശ്ച തേജശ്ച ദേവാംശ്ച മനുഷ്യാംശ്ച അശ്വംശ്ച വയാംസി ച തൃണവനസ്പതീന് ശ്വാപതാന്യാകീടപതംഗപിപീലികം ധർമ്മം ച ധർമ്മം ച സത്യം ച നൃതം ച സാധു ച അസാധു ച ഹൃദയജ്ഞം ച ഹൃദയജ്ഞം ച അന്നം ച രസം ച ഇമം ച ലോകമമം ച വിജ്ഞാനേനേ വിജാനാതി വിജ്ഞാനം ഉപാസ്യതി സയോ വിജ്ഞാനം ബ്രഹ്മേത്യുപാസ്തേ വിജ്ഞാനവതോ വൈസ ലോകാൻ ജ്ഞാനവതോ അഭിസിദ്ധ്യതി യാവത് വിജ്ഞാനസ്യ ഗതം തത്ര സേഥാ കാമചാരോ ഭവതി യോ വിജ്ഞാനം ബ്രഹ്മേത്യുപാസ്തേ ഭവോ വിജ്ഞാനാത് ഭൂയ ഇതി വിജ്ഞാനാത് ഭാവ ഭൂയോ അസ്തി ഇതി തമേ ഭവാൻ ബ്രവീതു ഇതി വിജ്ഞാനം അവധ്യാനാത് ഭൂയഃ വിജ്ഞാനമാണടുത്ത് വിജ്ഞാന ഉപാസനയെ കുറിച്ച് പറയുന്നു. അതാണ് ധ്യാനത്തെക്കാൾ ഭൂയ അധികമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളതെന്നും പറയാം. ധ്യാനവും വിജ്ഞാനവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ വിജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാം. എന്തുകൊണ്ട്? ഭാഷ്യകാരം പറയുന്നു, വിജ്ഞാനം ശാസ്ത്രാർത്ഥ വിഷയം ജ്ഞാനം. ഇവിടെ വിജ്ഞാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാസ്ത്രാർത്ഥ വിഷയമായ ജ്ഞാനമാണ്. ശാസ്ത്രാർത്ഥത്തെ ഗ്രഹിക്കുക ജ്ഞാനം തസ്യ ധ്യാന കാരണപ്പോ ആ ജ്ഞാനം ധ്യാനത്തിന് കാരണമാണ്. ധ്യാനാദ്ഭുയസ്ത്വം, അതുകൊണ്ട് ധ്യാനത്തെക്കാൾ അതിന് ആധിക്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനത്തെക്കാൾ മെച്ചമാണെന്ന് പറയാം. കഥം ചത്തസ്യ ഭൂയസ്ത്വം ഇത്യാഹ, എന്തുകൊണ്ട് പറയുന്നു? വിജ്ഞാനേനവാർഗ്വേദം വിജാനാതി അയം ഋഗ്വേദ ഇതി പ്രമാണതയാ യഥാർത്ഥ ജ്ഞാനം ധ്യാന കാരണം. ഋഗ്വേദം വിജാനാതി അയം ഋഗ്വേദ ഇതി. പ്രമാണതയാ യസ്യ അർത്ഥജ്ഞാനം ധ്യാന കാരണം ഋഗ്വേദത്തെ പ്രമാണമായി ഗ്രഹിക്കുന്നു. ജാനാതി അയം ഋഗ്വേദ ഇതി പ്രമാണതയാ. ഋഗ്വേദത്തെ മനസ്സിലാക്കുന്നു, ഇത് പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥജ്ഞാനത്തിന് വേണ്ടി ഇതിനെ സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ പ്രമാണം എന്ന് പറയുന്നത് ഏതിൽ നിന്നും ഏത് ശബ്ദത്തിൽ നിന്നും അർത്ഥജ്ഞാനം ഉണ്ടാവും. പക്ഷെ എല്ലാ ശബ്ദങ്ങളും പ്രാമാണികമാണ്. ഋഗ്വേദം അങ്ങനെ അതിനെ പ്രാമാണികമായി അർത്ഥജ്ഞാനത്തിനെ സ്വീകരിക്കാം. പ്രാമാണികവും അപ്രാമാണികവുമായിട്ട് എങ്ങനെ തിരിക്കുന്നത്? ഒരാൾ പറയുന്നു പുറത്തൊരു ആന നിൽക്കുന്നു, അപ്പോൾ അത് പ്രാമാണികമാണോ അപ്രാമാണികമാണോ എന്ന് നിശ്ചയിക്കാൻ കഴിയും. ആ അവിടെ പോയി നോക്കി, അല്ലെങ്കിൽ ഇവിടെ വാസ്തവത്തിൽ അതുണ്ടെങ്കിൽ അത് പ്രാമാണികം, അതില്ലെങ്കിൽ ആ വാക്യം അപ്രാമാണികം. പക്ഷെ അർത്ഥജ്ഞാനം ഏതിൽ നിന്നും ഉണ്ടാകും? ആന നിൽക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ കേൾക്കുന്നവന് അർത്ഥജ്ഞാനം ഉണ്ടാവും, അവിടെ ആനയുണ്ട്. പക്ഷെ അത് പ്രാമാണികമാണോ എന്നല്ല, എന്തുകൊണ്ട് അവിടെ വാസ്തവത്തിൽ ഇല്ലാതെയും പറയാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രമാണതയാ. അപ്പോൾ യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കണം, എന്നാലേ വാക്യം പ്രമാണമാകുന്നു. അപ്പോൾ വേദത്തിൻ എന്ന് പറയുന്നത് യഥാർത്ഥമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. യസ്യ അർത്ഥജ്ഞാനം ധ്യാന കാരണം. അപ്പോൾ ആ വേദാർത്ഥ ജ്ഞാനം അത് ധ്യാനത്തിന് കാരണമാണ്. ഇവിടെ പറഞ്ഞല്ലോ ദുഃഖ നിവൃത്തിക്ക് ഉതകുന്ന ജ്ഞാനം അതിന് കാരണം, അതുകൊണ്ട് വരുന്ന ധ്യാനം അതാ പറയുന്നു. അപ്പൊ ദുഃഖ നിവൃത്തിക്ക് ഉതകുന്ന ജ്ഞാനം അത് വേദത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ബാക്കിയുള്ള ജ്ഞാനങ്ങളെല്ലാം അതിന് ഉപകരിക്കത്തില്ല. ലോകത്തിൽ പല കാര്യങ്ങളുണ്ട്, അതെല്ലാം അറിഞ്ഞതുകൊണ്ട് ദുഃഖ നിവൃത്തി ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല ആ ജ്ഞാനം ധ്യാനത്തിന് കാരണമാകുകയും വേണം. മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്, ധ്യാനം ശരിക്കും ജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തഥാ യജുർവേദം ഇത്യാദി. യജുർവേദം എന്ന് പറയുന്നിടത്ത് ഇതുപോലെ മനസ്സിലാക്കണം. തിരിച്ച് സാറിന് പറയാറുണ്ട്, എന്താണ് ചോദിക്കുന്നത്? ഇവിടെ പറയുന്നത് ജ്ഞാനത്തിൽ നിന്ന് ധ്യാനം, ജ്ഞാനത്തിന്റെ തുടർച്ചയായിട്ടാണ് ധ്യാനം. പക്ഷെ സാറിന് പറയും ധ്യാനിച്ചാലല്ലേ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. ധ്യാനിക്കുന്ന ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് സാറിന് പറയും. ധ്യാനിച്ചു, ധ്യാനം കൊണ്ട് ബോധവതയുണ്ടായി, ആത്മജ്ഞാനം ഉണ്ടായി, നിർവാണത്തെ പ്രാപിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ പറയുന്നത് തിരിച്ചാണ്. ആദ്യം ജ്ഞാനം, ജ്ഞാനത്തിൽ നിന്ന് ധ്യാനം. അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായ പിന്നെ ധ്യാനത്തിന്റെ ആവശ്യം എന്താ? ജ്ഞാനത്തിന് വേണ്ടിയാണോ? അല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രത്യേകം പറയുന്നു ധ്യാന കാരണം അർത്ഥജ്ഞാനം. ധ്യാനത്തിന് കാരണമായിരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്, ആ ജ്ഞാനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിവേകം അതെങ്ങനെയുള്ള ജ്ഞാനം, എന്തിനെയാണ് ധ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ അറിയണം. ആ ജ്ഞാനത്തെയാണ് ധ്യാനത്തിന് കാരണമാകുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിന്റെ തുടർച്ചയാണ് ധ്യാനം എന്ന് പറയുന്നത്. പിന്നെ ധ്യാനത്തിന് ഭാഷകാരം പറഞ്ഞു ഏകാഗ്രത എന്ന് പറയുന്നു. ഏകാഗ്രത എന്ന് പറഞ്ഞാൽ ഏകം അഗ്രം വിഷയം, ഏതൊരു ജ്ഞാനത്തിനാണോ ഒരു വിഷയം ഇരിക്കുന്നത് എന്ന് സാധാരണ പറയും. ഇവിടെ ശോക നിവൃത്തിക്ക് ആത്മജ്ഞാനമല്ലാതെ മറ്റൊരു ഉപായമില്ല. ഇവിടെ ധ്യാനത്തിന്റെ വിഷയവും ജ്ഞാനത്തിന്റെ വിഷയവും ഒന്ന് തന്നെ, ആത്മാവ് സ്വസ്വരൂപം. പക്ഷെ ആത്മാവിന്റെ ജ്ഞാനം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, അത് സർവ്വസാധാരണമാണ്. ആത്മാവിന്റെ ജ്ഞാനം ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല ആത്മജ്ഞാനത്തിന്, അതും പറഞ്ഞിട്ടുണ്ട്, സർവ്വസാധാരണമായിട്ടുള്ളതാണ്. സർവരും അറിയുന്നുണ്ട് ആത്മാവ്, സർവരും തന്നെ അറിയുന്നുണ്ട്, സർവരും ആത്മാവിനെ അറിയുന്നുണ്ട്, അത് ജ്ഞാനം. പക്ഷെ ഈ ജ്ഞാനം ധ്യാനത്തിന് സഹായിക്കത്തില്ല, ഏകാഗ്രതയ്ക്ക് സഹായിക്കത്തില്ല. എന്തുകൊണ്ട്? എല്ലാവരും അവരവരെ അറിയുന്നുണ്ടെങ്കിലും ആരും അറിയുന്ന വിഷയത്തെ ധ്യാനിക്കുന്നില്ല. അപ്പോൾ അതിന് വിശേഷമായ ജ്ഞാനം വേണം. ആ വിശേഷമായ ജ്ഞാനം എന്ന് വെച്ചാൽ ആത്മാവിന്റെ യഥാർത്ഥമായ ജ്ഞാനം. അത് ശാസ്ത്രത്തിൽ നിന്നേ ഉണ്ടാവും, ഉപദേശത്തിൽ നിന്ന് ലഭിക്കും. അതാണ്, അത് വേദാദികളുടെ അർത്ഥജ്ഞാനം, ഋഗ്വേദം തുടങ്ങിയവയുടെ അർത്ഥജ്ഞാനം. അപ്പോൾ ആ യഥാർത്ഥമായ ജ്ഞാനം അത് ധ്യാനത്തിന് കാരണം എന്ന് വെച്ചാൽ ആ ജ്ഞാനം, ആ ജ്ഞാനത്തിനുള്ള ഏകാഗ്രത അത് ധ്യാനമായി. അതിന്റെ ഫലത്തെയാണ് പറയുന്നത്, സാക്ഷാത്കാരമെന്നോ ബോധോദയമെന്നോ ഒക്കെ പറയുന്നത്. ഇതെല്ലാം ജ്ഞാനം തന്നെയാണ്, ധ്യാനവും ജ്ഞാനം തന്നെയാണ്. അതിന് കാരണമായിരിക്കുന്നതും ജ്ഞാനം തന്നെയാണ്. എല്ലാ ജീവനും സ്വാഭാവികമായി തന്നെ ആത്മജ്ഞാനം ഇരുന്നിട്ടും അത് ധ്യാനത്തിന് ഉപകരിക്കുന്നില്ല, അവന്റെ അന്ധകരണത്തിന്റെ ഏകാഗ്രതയ്ക്ക് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് ഉപകരിക്കുന്നില്ല. അപ്പൊ അവിടെ വിശേഷിച്ചുള്ള ജ്ഞാനം വേണം, ശാസ്ത്രത്തിൽ നിന്നുള്ള ജ്ഞാനം വേണം. അതിനെ ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നു, അർത്ഥജ്ഞാനം. ആ വിജ്ഞാനത്തിലുള്ള നിഷ്ഠ, ഏകാഗ്രത, അത് ധ്യാനമായി. അതിന്റെ ഫലമായി എന്റെ സാക്ഷാത്കാരം. അതുകൊണ്ട് ധ്യാനമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ധ്യാനത്തെക്കാൾ വിശിഷ്ടമാണ് ജ്ഞാനം എന്ന് പറയാം. അല്ലെങ്കിൽ ധ്യാനത്തെക്കാൾ കൂടുതലായി അറിയേണ്ട ഒന്നാണ് വിജ്ഞാനം എന്നും പറയാം. വൈശിഷ്ട്യം മഹത്വം എന്ന് പറഞ്ഞാൽ രണ്ടിനും ശാസ്ത്രാർത്ഥ ജ്ഞാനം ഉണ്ട്, പക്ഷെ ധ്യാനമില്ലെങ്കിൽ പ്രയോജനമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മഹത്വം ധ്യാനത്തിന് തന്നെയാണ്, പക്ഷെ ധ്യാനമുണ്ട്, ശാസ്ത്രാർത്ഥ ജ്ഞാനം ഇല്ല എന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ അവിടെ മഹത്വം ഏതിനായി? ശാസ്ത്രാർത്ഥ ജ്ഞാനത്തിനായി. ഇത് പരസ്പര അപേക്ഷിതമാണ്. ഒന്നിനേക്കാൾ ഏതാണ് ശ്രേഷ്ഠമെന്ന് പറയാൻ കഴിയത്തില്ല. ജ്ഞാനം കൂടാതെ ഒരാൾക്ക് ധ്യാനിക്കാം പറഞ്ഞല്ലോ. ധ്യാനം ഏത് വിഷയത്തിലും ആകാം, ഏകാഗ്രത ഏതിന് സംഭവിക്കും, അതിന് ജ്ഞാനം വേണമെന്നൊന്നുമില്ല. ഭൗതികമോ ലൗകികമോ ആത്മാവോ അനാത്മാവോ ഏതിനും ധ്യാനിക്കും. പക്ഷെ അത് ശോക നിവൃത്തി, അതാണ് ഇവിടുത്തെ. അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ. ഇതെല്ലാം ശോക നിവൃത്തിക്ക് എങ്ങനെ ഉപകരിക്കും, ദുഃഖ നിവൃത്തിക്ക് എങ്ങനെ ഉപകരിക്കും? അത് ഉപകരിക്കുന്ന ഒരു ധ്യാനമുണ്ട്. അല്ലേ, നമ്മൾ കാണാറുണ്ട് ധ്യാനിക്കുന്നവരെയാണ് ദുഃഖിക്കുന്നത്. ധ്യാനം ഫലം ചെയ്യുന്നില്ല, ധ്യാനം ദുഃഖനിവൃത്തിക്ക് ഉപകരിക്കുന്നില്ല. അത് ദുഃഖനിവൃത്തിക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ ആ ധ്യാനത്തെ മാറ്റുന്ന ഒരു ജ്ഞാനം വേണം. ഇത് പ്രാമാണികമായ ശാസ്ത്രത്തിൽ നിന്നുള്ള ജ്ഞാനം. അതിൽ നിന്ന് ശരിയായ ധ്യാനം, അതുകൊണ്ട് പറഞ്ഞു ജ്ഞാനം ധ്യാന കാരണം. വിവേകത്തോടുകൂടി ധ്യാനിക്കുക. അതിലും എന്തുണ്ട്, ഇത് ഒരു തുടർച്ചയാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് വേറൊന്നിലേക്ക് പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ല, രണ്ടല്ല. വിജ്ഞാനം ഒന്ന്, അതിൽ നിന്ന് പിന്നെ വേറൊരു ധ്യാനം, മൂന്നിൽ നിന്നൊരു സാക്ഷാത്കാരം, അങ്ങനെയില്ല മൂന്നാമതായിട്ട്. ഇതെല്ലാം തുടർച്ചയാണ്. അത് വെളിച്ചം മങ്ങിയിരുന്നാലും തെളിഞ്ഞിരുന്നാലും അത് വെളിച്ചം തന്നെ. വെളിച്ചം എന്നുള്ളതിലൊക്കെ അതിനെ മാറ്റമൊന്നുമില്ല. ചിലപ്പോൾ അത് മങ്ങിയിരിക്കും, ചിലപ്പോൾ അത് കൂടുതൽ പ്രകാശിക്കും. അത് വെളിച്ചം തന്നെയാണ്. പ്രകാശത്തിൽ വ്യത്യാസം ഒന്നേ ഉള്ളൂ. ആ വ്യത്യാസമുള്ളൂ വിജ്ഞാനത്തിനും ധ്യാനത്തിനും സാക്ഷാത്കാരത്തിനുമെല്ലാം. ഇനി വിജ്ഞാനത്തിന് മുമ്പുള്ള സാമാന്യ ജ്ഞാനം, സർവപ്രാണികളിൽ ഇരിക്കുന്ന സാമാന്യ ജ്ഞാനം, അതിലുള്ള ദോഷങ്ങൾ പരിഹരിക്കുമ്പോഴാണ് അത് വിജ്ഞാനമായി മാറുന്നത്. അത് പ്രാമാണികമാകുമ്പോൾ ആ വിജ്ഞാനത്തിന്റെ തന്നെ തെളിച്ചം, വിശുദ്ധി, അതാണ് ധ്യാനം. അവിടെയും അതേ വിജ്ഞാനം തന്നെ പ്രവർത്തിക്കുന്നു. ഇവിടെ രണ്ടാമതൊന്നില്ല, ഒരേ ഒരു വിജ്ഞാനത്തിൽ തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിജ്ഞാനത്തിൽ ചില സർവമറകളും മാറുമ്പോൾ, എല്ലാ കറകളും മാറുമ്പോൾ അത് തന്നെ സാക്ഷാത്കാരം. ഇതിനുള്ള ഓരോ ഉപാധികളുണ്ട്, ഇതിനുള്ള ഈ ആവരണത്തിന്റെ ഉപാധികളുണ്ട്. ഇതിനെ മൂന്ന് പേര് പറയുന്നുണ്ട്. സർവസാധാരണമായിരിക്കുന്ന ജ്ഞാനം, അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നുണ്ട്. അദ്വൈതത്തിൽ ഒന്നല്ലേ ഉള്ളൂ, ഭേദം വരുന്നതിന്റെ ഉപാധികൾ ഉണ്ടാക്കുന്ന ഭേദമാണ്. ഇവിടെ വരുന്ന ഭേദം വരുത്തുന്ന എന്താണ്, ഈ അജ്ഞാന താരതമ്യം, അജ്ഞാനത്തിൽ വരുന്ന താരതമ്യം. സർവപ്രാണി സാധാരണമായിരിക്കുന്ന ജ്ഞാനം, അതിൽ അജ്ഞാനം അധികരിച്ചിരിക്കുന്നു. ശാസ്ത്രജന്യമായ ജ്ഞാനമാകുമ്പോൾ അവിടെ അജ്ഞാനം കുറയും, താരതമ്യം. അത് ധ്യാനാത്മകമാകുമ്പോൾ വീണ്ടും അവിടെ അജ്ഞാനം ലഘൂകരിക്കുന്നു. സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അവിടെ നിശേഷമായി ഇല്ലാതാകും. അതുകൊണ്ട് ഇവിടെ പറയുന്നു ധ്യാന കാരണമാണ് വിജ്ഞാനം. അതുമാത്രമല്ല, കാര്യകാരണങ്ങൾ ഏക സ്വഭാവത്തിലായിരിക്കും, സമാന സ്വഭാവത്തിലായിരിക്കും. മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കിയാൽ അത് മണ്ണ് തന്നെ. ഒന്നിനു കാരണമെന്ന് പറഞ്ഞാൽ അതത് തന്നെയാണ്. പക്ഷെ കാര്യത്തിനും കാരണത്തിനും ചിലപ്പോൾ ശ്രേഷ്ഠത അല്ലെങ്കിൽ ചില വ്യത്യാസമുണ്ടാവും. കാരണം ശ്രേഷ്ഠമാണ്, കാര്യം ശ്രേഷ്ഠമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് രണ്ടു തരത്തിലും വരാം. ചിലപ്പോൾ കാരണം ശ്രേഷ്ഠമായിരിക്കും, ചിലപ്പോൾ കാര്യം ശ്രേഷ്ഠമായിരിക്കും. ഏതാണ് ശ്രേഷ്ഠമെന്ന് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. പിതാവ് ചിലപ്പോൾ ശ്രേഷ്ഠനായിരിക്കും, ചിലപ്പോൾ പുത്രനായിരിക്കും ശ്രേഷ്ഠം. തിരിച്ചും വരാം, പുത്രൻ ശ്രേഷ്ഠനായിരിക്കും, ചിലപ്പോൾ പിതാവിന് ആ ശ്രേഷ്ഠത കാണത്തില്ല. അതുകൊണ്ടാണ് കൂടെ ഭൂയ എന്ന് പറയുന്നത് സർവത്ര ശ്രേഷ്ഠത എന്നുള്ള അർത്ഥം സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഏത് ശ്രേഷ്ഠമെന്ന് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. അതാതിന്റെ ശ്രേഷ്ഠതയുണ്ട്. ഒന്നിൽ അവസാനിക്കുന്നത് എല്ലാം ആവശ്യമാണ്. എല്ലാത്തിനും സ്ഥാനമുണ്ട്. സുഖം നിവർത്തിക്കുന്ന ഉപായങ്ങളെന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് പറയുന്നു ഇവിടെ നുമ്പ് പറഞ്ഞതുപോലെ ധ്യാനിക്കാനുള്ള പറയുന്നത് ധ്യാനത്തെ ഉപാസിക്കുക. സർവത്ര ഉപാസനയ്ക്ക് ഫലമുണ്ട്. ചിലയിടത്ത് ഫലം ദുഷ്ടമായിരിക്കും, പലപ്പോഴും ഫലം അദുഷ്ടമായിരിക്കും. പറയുന്നു ബലത്തിന് വേണ്ടി ഉപാസിക്കാൻ പറയുന്നു. എല്ലാത്തിനും ഉപാസന വേദത്തിൽ എല്ലാത്തിനും പറയും. ചക്ഷുഷ്മൻ ഭവതി, നിനക്ക് നല്ല കാഴ്ച വേണമെങ്കിൽ ഉപാസിക്കാൻ പറയും. അപ്പോൾ അവിടെ ഫലം ഉപാസനയുടെ ഫലം ദുഷ്ടമായിരിക്കും. ഇനി മരണാനന്തരം ഫലത്തിന് വേണ്ടി ഉപാസിക്കാൻ പറഞ്ഞാൽ അത് ഹിരണ്യഗർഭപ്രാപ്തി, അതിനുവേണ്ടി ഉപാസിക്കാൻ പറയും. അത് മരണശേഷം പ്രാപ്തമാകുന്നതാണ്. അത് ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. എന്താ ഇവിടെ ഇതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത്? ദുഷ്ടഫലമാണ്. പ്രത്യക്ഷ ഫലം എന്താണ്? ശോകം നിവൃത്തി ദുഷ്ടഫലമാണ്. പക്ഷെ അത് ഉപാസനയിലൂടെ മാത്രം സംഭവിക്കത്തില്ല, തത്വജ്ഞാനത്തിലേ സംഭവിക്കും. അതാണ് ഈ ഉപാസനകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ അവസാനം തത്വത്തെ വിശദീകരിക്കുന്നത്. ഭൂമ ആത്മാവൻ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഉപായം എന്നുള്ള നിലയ്ക്ക് ഇത് ഓരോന്നും ശ്രേഷ്ഠമാണ്. ഏതാണ് മുഖ്യമെന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം കൂടി ചേർന്ന് ധ്യാന കാരണമാണ് വിജ്ഞാനം, ബോധം, ശരിയായ അവബോധം ഉണ്ടാ വിജ്ഞാനത്തെ ഉപാസിക്കുക. എന്താണ് വിജ്ഞാനം? അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി ആണ് അതിനെ ഉപാസിക്കുന്നത്. ഫലം വേണമല്ലോ, ദുഷ്ടമായ ഫലം. എന്താണ് വിജ്ഞാനം എന്നറിയുന്നു. അത് ഭാഷകാരൻ തന്നെ പറയുന്നു, പ്രാമാണികമായ അറിവ് വിജ്ഞാനം. പ്രാമാണികമായ അറിവിനെ ഉപാസിക്കുക. എന്തെങ്കിലും ജ്ഞാനത്തെ സ്വീകരിച്ചിട്ട് ധ്യാനിച്ച പോലെ. അപ്പൊ ധ്യാനത്തിൽ വഴിതെറ്റുന്നത് അങ്ങനെയാണ്. ഒരാൾക്ക് ധ്യാനിക്കണമെന്ന് ഉണ്ടെങ്കിൽ എന്തിനേയും ധ്യാനിക്കും. മനസ്സ് ഏതിൽ മുഴുകുന്നു അത് തന്നെ ധ്യാനം. അവിടെ ഏകാഗ്രത വന്നു കഴിഞ്ഞു. പക്ഷെ എന്തിലെങ്കിലും മനസ്സ് മുഴുകിയാൽ അത് ശോകം നിവൃത്തിക്ക് ഉപകരിക്കത്തില്ല. അതുകൊണ്ട് പ്രാമാണികമായി ജ്ഞാനത്തെ സ്വീകരിക്കണം. ഇവിടെ ആത്യന്തികമായി ആത്മാവിലാണ് ധ്യാനം സംഭവിക്കേണ്ടത്. ആത്മവിഷയകമായിട്ടാണ് അതും. ആത്മാവിന്റെ യഥാർത്ഥ രൂപത്തിൽ, ശരിയായ രൂപത്തിൽ ആ വിജ്ഞാനം, അത് ധ്യാനത്തിന് കാരണമാണ്. തഥാചുർവേദം വിജ്ഞാനത്തിന് മഹത്വമുണ്ട്. ഈ ധ്യാന കാരണമായിരിക്കും വിജ്ഞാനത്തിന്റെ മഹത്വം എന്താണ്? കിഞ്ച പശ്വാദീംശ്ച ധർമാധർമ്മോ ശാസ്ത്രസിദ്ധോ സാധു അസാധുനി ലോകത സ്മാർത്തൈവാദിഷ്ടവിഷയം സാധു അസാധു. നല്ലതും ചീത്തയും, നന്മയും തിന്മയും, ശരിയും തെറ്റും ലോകത ലോകവ്യവഹാരത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിനെ അംഗീകരിക്കുന്നു. ഈ ശാസ്ത്രശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതിനും ശാസ്ത്രം കൂടിയ തീരുമെന്നൊന്നുമില്ല. ധർമാധർമ്മങ്ങൾ അറിയാനും ശരിയും തെറ്റും അറിയാനും ലോകത്ത പറയുന്നു. വ്യവഹാരത്തിൽ നിന്നും സമൂഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ശരിയും തെറ്റും. അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നും വരും. ഏതിന് ശാസ്ത്രശാസ്ത്രം എന്നിങ്ങനെ മുറ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ശാസ്ത്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിന് വ്യവഹാരത്തിൽ നിന്നാണ്. ലോകവ്യവഹാരത്തിൽ, സമൂഹത്തിലെ വ്യവഹാരത്തിൽ നിന്നും മനുഷ്യൻ വ്യവഹാര പരിചയം കൊണ്ട് ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ്, ഇന്ന് ധർമ്മമാണ്, ഇന്നത് അധർമ്മമാണെന്നും മനസ്സിലാക്കിയിട്ട് പിന്നെ ശാസ്ത്രത്തെ സൃഷ്ടിക്കുന്നു. സ്മൃതിയിൽ അതടുത്ത് പറയുന്നു സ്മാർത്തേ. സ്മൃതികൾ ഉണ്ടാകുന്നു, ഇന്ന ധർമ്മമാണ്, ഇന്നത് അധർമ്മമാണ്. അത് ലൗകികമായ അറിവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. അന്യനെ ദ്രോഹിക്കരുത്, ഇത് ലോകത്ത് ലോകവ്യവഹാരം കൊണ്ട് അറിയുന്നതാണ്. എന്തുകൊണ്ടാണ്? തനിക്ക് തന്നെ ദ്രോഹിക്കുമ്പോൾ അത് തനിക്ക് ദുഃഖത്തിന് കാരണമാണ്. അപ്പോൾ മറ്റൊരു ഒരുവനെ ദ്രോഹിച്ചാൽ അത് ദുഃഖത്തിന് കാരണമായി തീരും. ഇത് ലോകത്ത് കൊണ്ട് ദ്രോഹിക്കാൻ പാടില്ല. ഇത് പിന്നെ ശാസ്ത്രമാകുന്നു, സ്മാർത്ഥം നിയമമാകുന്നു. ഇത് സാമാന്യമായ അറിവ്. പരദ്രോഹം പാടില്ല, ഹിംസ പാടില്ല. പിന്നെ അത് സ്മാർത്ഥമാക്കുന്നതിന് നിയമമാക്കാൻ വേണ്ടി ഇതെല്ലാവരും ഇത് പാലിക്കണം, അതിനുവേണ്ടിയിട്ടാണ് അതിനെ സ്മാർത്ഥമാക്കുന്നത്. മനുഷ്യന് വ്യവഹാരത്തിൽ തന്നെ ഇതറിയാം, ശാസ്ത്രം പഠിക്കാതെ തന്നെ അറിയാം. പക്ഷെ അതൊരു നിയമമായി സ്വയം പാലിക്കുന്നതിന് ഉള്ള വ്യവസ്ഥയാണ് സ്മാർത്ഥം. അല്ലെങ്കിൽ അറിഞ്ഞാലും അതുപോലെ പ്രവർത്തിക്കണമെന്നില്ല, അങ്ങനെ ചെയ്തേ തീരൂ എന്ന് പറയുകയാണ് സ്മൃതി. സ്മൃതി എന്നുള്ള ജ്ഞാനം, നിയമം, അതാണ് സ്മാർത്ഥം. അപ്പോൾ അറിവിനും ആചാരത്തിനും നിയമം അനുശാസിക്കുന്നതാണ് സ്മാർത്ഥം. അറിവും ആചാരവും എല്ലാം ലോകത്തിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് രണ്ടിനെയും ഭാഷകാരൻ പറയും. ലോകത്ത ചിലടത്ത് പറയും ലോകത്ത ശാസ്ത്രതസ്ഥ, ലോകത്തിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്ന്. ഇത്തരം കാര്യങ്ങളിൽ ശാസ്ത്രം കൂടിയേ തീരുന്നൊന്നുമല്ല. അതാണ് ശാസ്ത്ര ബോധമൊന്നും ഇല്ലാത്തവരും പലപ്പോഴും ശാസ്ത്രബോധം ഉള്ളവരെക്കാളും ധാർമ്മികമായും മര്യാദയ്ക്കും ഒക്കെ ജീവിക്കും. ശാസ്ത്രബോധം ഉള്ളവർ ചിലപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാതെയും വരും. അതുകൊണ്ട് സത്വസ്വാദി, നന്മ തിന്മകൾ രണ്ടും കൊണ്ടും വ്യവഹാരത്തിൽ നിന്ന് പിന്നെ ഒരു നിയമപൂർവമായി മനസ്സിലാക്കുന്നു. പക്ഷേ വ്യവഹാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വയ്യാത്ത ചില കാര്യങ്ങളുണ്ട്, ശാസ്ത്രത്തിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് അദൃഷ്ടവിഷയം എന്ന് പറയുന്നത്. സ്വർഗം പോലെയുള്ള കാര്യങ്ങൾ, പുണ്യം പോലെയുള്ള കാര്യങ്ങൾ, ഇത് ശാസ്ത്രത്തിനെ മനസ്സിലാക്കാൻ പറ്റും. അത് ലോക വ്യവഹാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെ മാത്രമാണ് വാസ്തവത്തിൽ ശാസ്ത്രത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാതെ വരുന്നു. ബാക്കിയുള്ളിടത്ത് വ്യവഹാരം മതി, സർവം ഇതെന്തായാലും ശരി പറയുന്നു. ലോകവ്യവഹാരമായാലും ശരി, സ്മൃതി ആയാലും ശരി, ശ്രുതി ആയാലും ശരി, ദുഷ്ടമായാലും ശരി, അദുഷ്ടമായാലും ശരി, സർവം എന്താണ്? വിജ്ഞാനേ നൈവ വിജ്ഞാനാദി, വിജ്ഞാനത്തിലൂടെ അതിനെ അറിയുന്നു. വിജ്ഞാനത്തിലൂടെ അറിയുന്നു എന്ന് പറയുന്നു. അറിയുന്നതിനുള്ള ഉപായവും വിജ്ഞാനം തന്നെ, അറിവും വിജ്ഞാനം തന്നെ. നമ്മൾ പറയാറില്ലേ ബുദ്ധിയുണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു പോലെ പറയുന്നു. ബുദ്ധിയും ഗ്രഹണവും രണ്ടും ഒന്ന് തന്നെ. എന്നാലും പറയുന്നതാണ് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഗ്രഹിച്ചാൽ അത് ബുദ്ധിയായി. പിന്നെ ബുദ്ധിയും ഗ്രഹണവും രണ്ടാകത്തില്ല, ഒന്ന് തന്നെ. അപ്പോൾ ആത്യന്തികമായി ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള അറിവ്, ഈ അറിവ് ആത്മാവിനെ കുറിച്ചായി കഴിഞ്ഞാൽ അത് ദുഃഖം നിവർത്തിക്കുന്നു. ഇവിടെ നാരദനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവുകളെല്ലാം ഉണ്ട്, ലൗകികവും സ്മാർത്ഥവുമായിട്ടുള്ള എല്ലാ അറിവുകളും ഉണ്ട്. പക്ഷെ അത് ദുഃഖം നിവൃത്തിക്ക് ഉപകരിച്ചില്ല. അപ്പോൾ അത് ദുഃഖം നിവൃത്തിക്ക് ഉപകരിക്കത്തക്കതാകണം, അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. തസ്മാദിക്കം ധ്യാന വിജ്ഞാനസ്യ ഭൂയസ്ത്വം, അതുകൊണ്ട് ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് വിജ്ഞാനം, അല്ലെങ്കിൽ ധ്യാനത്തിന് മാത്രമാണ് വിജ്ഞാനം, അല്ലെങ്കിൽ ധ്യാനത്തിനും കാരണമായിരിക്കുന്നതാണ് വിജ്ഞാനം. അപ്പോൾ ധ്യാനത്തെ മനസ്സിലാക്കിയാൽ വിജ്ഞാനത്തെ കൂടി മനസ്സിലാക്കണം, വിജ്ഞാനത്തിലൂടെ ധ്യാനത്തിലെത്തണം. വിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് ധ്യാനം, ധ്യാനത്തിൻ്റെ പൂർണ്ണതയാണ് സാക്ഷാത്കാരം, അങ്ങനെ പറയുന്നു. അതോ വിജ്ഞാനോപാസ്വ, അവന്റെ വിജ്ഞാനത്തെ ഉപാസിക്കുക, വിജ്ഞാനത്തെ ധ്യാനിക്കുക. അവിടെയും ധ്യാനം വേണം. വിജ്ഞാനത്തെ സ്വായത്തമാക്കണമെങ്കിലും ധ്യാനം വേണം. അതുകൊണ്ടാണ് ഉപാസിക്കുക എന്ന് വെച്ചാൽ ധ്യാനിക്കുക എന്നാണ്.